2024 ഒക്ടോബർ 5 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ധനകാര്യ കമ്മീഷനോട് ചിലത് പറയാനുണ്ട്. കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി എഴുതുന്നു. 16 ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആലോചനകളും ചർച്ചകളും രാജ്യത്താകെ ആരംഭിച്ചു കഴിഞ്ഞു. നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് ഗാരിയ ചെയർമാനായ 16 ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകം 6-7 സംസ്ഥാനങ്ങൾ സന്ദർശിച്ച കമ്മീഷൻ ഡിസംബറോടെ കേരളത്തിൽ എത്തുമെന്നാണ് സൂചന. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിനും സംസ്ഥാനങ്ങൾക്കുള്ള ധനവിഹിതം സംബന്ധിച്ച തീർപ്പുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. 5 വർഷ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഭരണഘടനാപരമായ സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച തീർപ്പുകൾ നിശ്ചയിക്കുകയാണ്. ധനകാര്യ കമ്മീഷന്റെ ചുമതല 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ കേരളത്തിനും ലഭ്യമായി തുടങ്ങുക. കമ്മീഷന് മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി ശക്തമായി അവതരിപ്പിക്കാനും അർഹമായ സാമ്പത്തിക അവകാശങ്ങൾ നേടിയെടുക്കാനും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് സംസ്ഥാനം പ്രവർത്തിക്കുന്നത്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെ കേരളം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു വരികയായിരുന്നു. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെയും സുപ്രീംകോടതിയിൽ കേസ് നൽകിയത് ഉൾപ്പെടെയുള്ള നടപടികളെയും കേന്ദ്ര അവഗണന നേരിടുന്ന ഇതര സംസ്ഥാനങ്ങളും പിന്തുണച്ചു. ഇതിൽ തുടർച്ചയായാണ് 5 സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ പങ്കെടുത്ത കോൺക്ലേവ് കേരളം സംഘടിപ്പിച്ചത്. സംസ്ഥാനങ്ങളുടെ ധനകാര്യ താൽപര്യങ്ങളും രാജ്യത്തിന്റെ ഫെഡറലിസവും കാത്തുസൂക്ഷിക്കുന്ന നിലയിലുള്ള യോജിപ്പിന്റെ അനിവാര്യതയാണ് ഈ കോൺക്ലേവ് ചൂണ്ടിക്കാട്ടിയത്. കൈയടക്കുന്ന കേന്ദ്ര നയം രാജ്യത്തെ മൊത്തം നികുതി വരുമാനത്തിന്റെ ഗണ്യമായ ഭാഗവും കേന്ദ്രത്തിനാണ് ലഭിക്കുന്നത്. എന്നാൽ വികസനവും സാമൂഹ്യക്ഷേമവും ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്തത്തിന്റെ മുഖ്യ പങ്കം വഹിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 15 ധനകാര്യ കമ്മീഷൻ കേന്ദ്ര നികുതി വരുമാനത്തിന്റെ 41% 28 സംസ്ഥാനങ്ങൾക്കായി വിഭജിച്ച് നൽകണമെന്നാണ് ശുപാർശ ചെയ്തത്. എന്നാൽ ശുപാർശകളുടെ ഉദ്ദേശശുദ്ധി പോലും പരിഗണിക്കാതെ വരുമാനത്തിന്റെ വലിയ പങ്ക് കേന്ദ്രം തന്നെ കൈയടക്കി. വലിയ തോതിൽ ഉയർത്തിയ സെറ്റ്സുകളും സർചാർജുകളും വഴി സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കേണ്ട അറ്റ നികുതി വരുമാനം ഗണ്യമായി കുറച്ചു. 2019 മുതൽ 2024 ജൂൺ വരെ സെറ്റ്സുകളും സർചാർജുകളും വഴി കേന്ദ്ര സർക്കാർ സമാഹരിച്ചത് 22.11 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ GST നഷ്ടപരിഹാര സെസ് 5.95 ലക്ഷം കോടി രൂപ വരും. എന്നാൽ GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന 2022 ജൂണിൽ അവസാനിപ്പിച്ചിരുന്നു. അതേസമയം GST സെസ് പിരിക്കുന്നത് 2026 മാർച്ച് വരെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. ഫലത്തിൽ 2023-24 വർഷങ്ങളിൽ കേന്ദ്ര നികുതി വരുമാനത്തിന്റെ 74% നിന്നും മാത്രമാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം നീക്കിവെച്ചത്. ഇത് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങളെ നോക്കൂത്തി ആക്കുന്ന നടപടിയായി. പെട്രോൾ ഡീസൽ സെസ് വഴി സമാഹരിക്കുന്ന സെൻട്രൽ റോഡ് ഫണ്ട് ദേശീയപാതകളുടെയും സംസ്ഥാന പാതകളുടെയും മറ്റും വികസനത്തിനായാണ് വിഭാവനം ചെയ്തതെങ്കിലും സാമൂഹ്യക്ഷേമ മേഖലയിലേക്കാണ് ഫണ്ടിന്റെ വലിയ ഭാഗം വിനിയോഗിക്കപ്പെട്ടതെന്നും കാണാൻ സുസ്ഥിരമായി സ്ഥാപനവൽക്കരിക്കപ്പെട്ടുവെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന GST സമ്പ്രദായത്തെക്കുറിച്ചും GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ച നിലപാടും ധനകാര്യ കമ്മീഷൻ ഗൌരവമായി പരിഗണിക്കേണ്ടതാണ്. നികുതി അവകാശങ്ങളുടെ വലിയ ഭാഗം സംസ്ഥാനങ്ങൾക്ക് അടിയറവ് വെക്കേണ്ടി വന്നു. നികുതി സമ്പ്രദായത്തിന്റെ പോരായ്മ മൂലം ഇപ്പോഴും പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് കൈവരിക്കാൻ GST കഴിഞ്ഞിട്ടില്ല. നഷ്ടപരിഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു. നഷ്ടപരിഹാര കാലാവധി നീട്ടണമെന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. എന്നാൽ നഷ്ടപരിഹാര സെസ് പിരിവ് കാലാവധിയായ 2026 മാർച്ചിനു ശേഷം ഇത് പരിഗണിക്കാമെന്നാണ് കേന്ദ്ര നിലപാട്. വായ്പ അനുമതി നിഷേധം. വായ്പയെടുത്ത് വികസന ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ നിയമപരമായി സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളും കേന്ദ്രം നിഷേധിക്കുകയാണ്. ധന ഉത്തരവാദിത്ത നിയമപ്രകാരം സംസ്ഥാനങ്ങൾക്ക് GSDP 3%, കേന്ദ്രത്തിന് GDP 5% വായ്പ എടുക്കാം. സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാൻ കേന്ദ്ര അനുമതി വേണം. കേരളത്തിന്റെ കാര്യത്തിൽ അനിവാര്യ കാരണങ്ങൾ ഉന്നയിച്ച് വായ്പയ്ക്ക് അനുമതി നിഷേധിക്കുകയാണ്. 5 വർഷത്തിനകം ഏതാണ്ട് 1.7 ലക്ഷം കോടി രൂപ വരുമാന സാധ്യതയാണ് ഇങ്ങനെ മുടക്കിയിട്ടുള്ളത്. അതേസമയം പ്രാഥമിക കണക്കുകളിൽ 2023-24 കേന്ദ്ര സർക്കാർ എടുത്ത വായ്പ GDP 5.6% കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ വിള്ളൽ അനുഭവപ്പെടുന്ന കാലഘട്ടത്തിലാണ് 16 ധനകാര്യ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയത്. നികുതിയുടെയും നികുതി വിഭജനത്തിന്റെയും ഘടന സംബന്ധിച്ച് കമ്മീഷൻ സമഗ്രമായി പരിശോധന നടത്തുമെന്നാണ് കേരളത്തിലും പ്രതീക്ഷ. അതനുസരിച്ചുള്ള നിവേദനം തയ്യാറാക്കി സമർപ്പിക്കുന്നതിനുള്ള സമഗ്രമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ യോജിപ്പ് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളുടെയും ഭാഗമായി കേരളം മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ധനകാര്യ മന്ത്രിമാരുടെ കോൺക്ലേവ് ഈ ദിശയിലുള്ള കൂട്ടായ പ്രവർത്തനത്തിൽ ശക്തി പകരും.